ഒരു ഐഡന്റിറ്റി കേസ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ബേക്കർ സ്ട്രീറ്റിലെ തന്റെ താമസസ്ഥലങ്ങളിൽ തീയുടെ ഇരുവശത്തും ഇരിക്കുമ്പോൾ ഷെർലക് ഹോംസ് പറഞ്ഞു, ജീവിതം മനുഷ്യന്റെ മനസ്സിന് കണ്ടുപിടിക്കാൻ കഴിയുന്ന എന്തിനേക്കാളും അനന്തമായി വിചിത്രമാണ്. യഥാർത്ഥത്തിൽ അസ്തിത്വത്തിന്റെ സാധാരണ സ്ഥലങ്ങളായ കാര്യങ്ങൾ സങ്കൽപ്പിക്കാൻ നമുക്ക് ധൈര്യപ്പെടില്ല. നമുക്ക് ആ ജനാലയിലൂടെ പറന്നുയരാൻ കഴിയുമെങ്കിൽ, കൈകോർത്ത് ഈ മഹത്തായ നഗരത്തിന് മുകളിൽ പറന്നുയരാൻ, മേൽക്കൂരകൾ സൗമ്യമായി നീക്കം ചെയ്യാൻ, വിചിത്രമായ യാദൃശ്ചികതകൾ, ആസൂത്രണങ്ങൾ, ക്രോസ് ലക്ഷ്യങ്ങൾ, തലമുറകളിലൂടെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളുടെ അത്ഭുതകരമായ ശൃംഖലകൾ, ഏറ്റവും വിചിത്രമായ ഫലങ്ങളിലേക്ക് നയിക്കുന്ന വിചിത്രമായ കാര്യങ്ങളിൽ എത്തിനോക്കാൻ കഴിയുമെങ്കിൽ, അത് അതിന്റെ പരമ്പരാഗതകളും മുൻകൂട്ടി കണ്ട നിഗമനങ്ങളുമുള്ള എല്ലാ ഫിക്ഷനെയും ഏറ്റവും പഴഞ്ചനും ലാഭകരവുമാക്കും. എന്നിട്ടും എനിക്കതിൽ ബോധ്യപ്പെട്ടിട്ടില്ല, ഞാൻ മറുപടി പറഞ്ഞു. പത്രങ്ങളിൽ വെളിച്ചത്തു വരുന്ന കേസുകൾ ഒരു ചട്ടം പോലെ വേണ്ടത്ര ധീരവും അശ്ലീലവുമാണ്. നമ്മുടെ പോലീസ് റിപ്പോർട്ടുകളിൽ റിയലിസം അതിന്റെ അങ്ങേയറ്റത്തെ പരിധികളിലേക്ക് തള്ളിവിടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അത് സമ്മതിക്കണം, ആകർഷകമോ കലാപരമോ അല്ല. ഒരു റിയലിസ്റ്റിക് പ്രഭാവം സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പും വിവേചനാധികാരവും ഉപയോഗിക്കണം, ഹോംസ് അഭിപ്രായപ്പെട്ടു. പോലീസ് റിപ്പോർട്ടിൽ ഇത് ഒരു പോരായ്മയാണ്, കാരണം ഒരു നിരീക്ഷകന് മുഴുവൻ കാര്യത്തിന്റെയും സുപ്രധാന സത്ത ഉൾക്കൊള്ളുന്ന വിശദാംശങ്ങളെക്കാൾ കൂടുതൽ സമ്മർദ്ദം മജിസ്ട്രേറ്റിന്റെ നിഷ്കളങ്കതയിലാണ്. ഇതിനെ ആശ്രയിച്ച് സാധാരണമായതുപോലെ അസ്വാഭാവികമായി മറ്റൊന്നുമില്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകും, ഞാൻ പറഞ്ഞു. തീർച്ചയായും മൂന്ന് ഭൂഖണ്ഡങ്ങളിലുടനീളം പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായ എല്ലാവർക്കും അനൌദ്യോഗിക ഉപദേഷ്ടാവും സഹായിയുമായ നിങ്ങളുടെ സ്ഥാനത്ത് വിചിത്രവും വിചിത്രവുമായ എല്ലാ കാര്യങ്ങളുമായി നിങ്ങളെ ബന്ധപ്പെടുന്നു. എന്നാൽ ഇതാ, ഞാൻ രാവിലെ പത്രം നിലത്തു നിന്ന് എടുത്തു. നമുക്ക് അത് ഒരു പ്രായോഗിക പരീക്ഷണത്തിന് വിധേയമാക്കാം. ഞാൻ വരുന്ന ആദ്യ തലക്കെട്ട് ഇതാ, ഒരു ഭർത്താവ് ഭാര്യയോടുള്ള ക്രൂരത. പ്രിന്റ് ചെയ്ത കോളത്തിന്റെ പകുതിയുണ്ട്, പക്ഷേ അത് വായിക്കാതെ തന്നെ എനിക്കെല്ലാം തികച്ചും പരിചിതമാണെന്ന് എനിക്കറിയാം. തീർച്ചയായും മറ്റേ സ്ത്രീ പാനീയം, തള്ളൽ, പ്രഹരം, ചതവ്, സഹാനുഭൂതിയുള്ള സഹോദരി അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ എന്നിവയുണ്ട്. ഏറ്റവും ക്രൂരമായ എഴുത്തുകാർക്ക് ഇതിലും അസഭ്യമായ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങളുടെ ഉദാഹരണം നിങ്ങളുടെ വാദത്തിന് നിർഭാഗ്യകരമാണ്, ഹോംസ് പേപ്പർ എടുത്ത് അതിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ഡണ്ടാസ് വേർപിരിയൽ കേസാണ്, അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. ഭർത്താവ് ഒരു ചായക്കടക്കാരനായിരുന്നു, മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. അയാൾ കള്ളപ്പല്ലുകൾ പറിച്ചെടുത്ത് ഭാര്യയുടെ നേരെ എറിഞ്ഞുകൊണ്ട് എല്ലാ ഭക്ഷണവും അവസാനിപ്പിക്കുന്ന ശീലത്തിലേക്ക് വഴുതി വീണുവെന്നായിരുന്നു പരാതി. ഇത് ഒരു ശരാശരി കഥാകാരന്റെ ഭാവനയ്ക്ക് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങൾ അനുവദിക്കും. ഒരു നുള്ള് പുകയില എടുക്കൂ. ഡോക്ടറെ, നിങ്ങളുടെ ഉദാഹരണത്തിൽ ഞാൻ നിങ്ങളെ മറികടന്നുവെന്ന് അംഗീകരിക്കുക. മൂടിയുടെ മധ്യത്തിൽ ഒരു വലിയ വൈഡൂര്യം പതിച്ച പഴയ സ്വർണത്തിന്റെ പുകയിലപ്പെട്ടി അയാൾ നീട്ടി. അതിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ ഗാർഹിക രീതികൾക്കും ലളിതമായ ജീവിതത്തിനും വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആഹ്, അദ്ദേഹം പറഞ്ഞു, കുറച്ചാഴ്ചകളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെന്ന് ഞാൻ മറന്നു. ഐറിൻ അഡ്ലർ പേപ്പറുകളുടെ കേസിൽ എന്റെ സഹായത്തിന് പകരമായി ബൊഹീമിയ രാജാവിൽ നിന്നുള്ള ഒരു ചെറിയ സുവനീറാണിത്. പിന്നെ മോതിരം. അദ്ദേഹത്തിന്റെ വിരലിൽ തിളങ്ങിയ ഒരു അത്ഭുതകരമായ തിളക്കത്തിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു. ഹോളണ്ടിലെ ഭരണത്തിലിരിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നു അത്. എന്നിരുന്നാലും ഞാൻ അവരെ സേവിച്ച കാര്യം വളരെ രുചികരമായിരുന്നു. എന്റെ ഒന്നോ രണ്ടോ ചെറിയ പ്രശ്നങ്ങൾ രേഖപ്പെടുത്താൻ കഴിവുള്ള നിങ്ങളോട് പോലും എനിക്കത് പറയാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ? ഞാൻ താൽപ്പര്യത്തോടെ ചോദിച്ചു. ഏകദേശം 10 അല്ലെങ്കിൽ 12 എണ്ണം, പക്ഷേ താൽപ്പര്യമുള്ള ഒരു സവിശേഷതയും അവതരിപ്പിക്കുന്ന ഒന്നുമില്ല. അവ രസകരമാകാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. വാസ്തവത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിരീക്ഷണത്തിനും കാരണത്തിന്റെയും ഫലത്തിന്റെയും ദ്രുത വിശകലനത്തിനും ഒരു മേഖല ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അത് അന്വേഷണത്തിന് ആകർഷണീയത നൽകുന്നു. വലിയ കുറ്റകൃത്യങ്ങൾ ലളിതമാകാൻ സാധ്യതയുണ്ട്. കുറ്റകൃത്യം വലുതാകുമ്പോൾ ഒരു ചട്ടം പോലെ ഉദ്ദേശ്യം കൂടുതൽ വ്യക്തമാണ്. ഈ സന്ദർഭങ്ങളിൽ മാർസീൽസിൽ നിന്ന് എനിക്ക് പരാമർശിക്കപ്പെട്ട ഒരു സങ്കീർണമായ കാര്യത്തിന് താൽപ്പര്യമുള്ള സവിശേഷതകൾ അവതരിപ്പിക്കുന്ന ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും വളരെ മിനിറ്റുകൾ കഴിയുന്നതിനു മുമ്പ് എനിക്ക് മികച്ച എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇത് എന്റെ ക്ലയന്റുകളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പിളർന്ന ബ്ലൈൻഡുകൾക്കിടയിൽ നിൽക്കുകയായിരുന്നു. മങ്ങിയതും നിഷ്പക്ഷവുമായ ലണ്ടൻ തെരുവിലേക്ക് നോക്കുകയായിരുന്നു. തോളിലൂടെ നോക്കിയപ്പോൾ എതിർവശത്തുള്ള നടപ്പാതയിൽ ഒരു വലിയ സ്ത്രീ കഴുത്തിൽ ഒരു കനത്ത രോമക്കുപ്പായം ധരിച്ച് ഡെവൺഷെയറിലെ ഒരു കോക്കിഷ് ഡച്ചസ് പോലെ ചെവിയിൽ ചരിഞ്ഞിരിക്കുന്ന വിശാലമായ അരികുകളുള്ള തൊപ്പിയിൽ ഒരു വലിയ ചുരുണ്ട ചുവന്ന തൂവൽ ധരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ വലിയ പാനിപ്പിളിയുടെ അടിയിൽ നിന്ന് അവൾ പരിഭ്രാന്തിയോടെ ഞങ്ങളുടെ ജനാലകളിലേക്ക് നോക്കി. അവളുടെ ശരീരം മുന്നോട്ടും പിന്നോട്ടും ആടുകയും അവളുടെ വിരലുകൾ ഗ്ലൗസ് ബട്ടണുകൾ ഉപയോഗിച്ച് ആടുകയും ചെയ്തു. പെട്ടെന്ന് തീരത്തുനിന്ന് ഇറങ്ങുന്ന നീന്തൽക്കാരിയുടെ ഒരു കുതിച്ചുചാട്ടത്തോടെ അവൾ റോഡിന് കുറുകെ തിടുക്കത്തിൽ പോയി. മണിയുടെ മൂർച്ചയുള്ള മുഴക്കം ഞങ്ങൾ കേട്ടു. ഞാൻ മുമ്പ് ആ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്, ഹോംസ് തന്റെ സിഗരറ്റ് തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നടപ്പാതയിലെ ആന്തോളനം എല്ലായ്പ്പോഴും ഒരു പ്രണയബന്ധത്തെ അർത്ഥമാക്കുന്നു. അവൾക്ക് ഉപദേശം വേണം, പക്ഷേ ഈ വിഷയം ആശയവിനിമയത്തിന് വളരെ സൂക്ഷ്മമല്ലെന്ന് ഉറപ്പില്ല. എന്നിട്ടും ഇവിടെ പോലും നമുക്ക് വിവേചനം കാണിക്കാൻ കഴിയും. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഗുരുതരമായി ദ്രോഹിക്കുമ്പോൾ അവൾ ഇനി ആടിയുലയുന്നില്ല. സാധാരണ ലക്ഷണം ഒരു പൊട്ടിയ കമ്പിയാണ്. ഇവിടെ ഒരു പ്രണയകാര്യമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം, പക്ഷേ കന്യക ആശയക്കുഴപ്പത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്നതുപോലെ ദേഷ്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ അവൾ നേരിട്ട് നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാൻ വരുന്നു. അയാൾ സംസാരിക്കുമ്പോൾ വാതിലിൽ ഒരു ടാപ്പ് കേട്ടു. ബട്ടണുകൾ ധരിച്ച ആൺകുട്ടി മിസ് മേരി സതേന്ദ്രലാൻഡിനെ പ്രഖ്യാപിക്കാൻ പ്രവേശിച്ചു. അതേസമയം ആ സ്ത്രീ തന്നെ ഒരു ചെറിയ പൈലറ്റ് ബോട്ടിന് പിന്നിലെ ഒരു പൂർണ്ണ സെയിൽ വ്യാപാരിയെപ്പോലെ തന്റെ ചെറിയ കറുത്ത രൂപത്തിന് പിന്നിൽ നിന്നു. ഷെർലക് ഹോംസ് താൻ ശ്രദ്ധേയനായിരുന്ന എളുപ്പമര്യാദയോടെ അവളെ സ്വാഗതം ചെയ്തു. വാതിൽ അടച്ച് അവളെ ഒരു ചാരുകസേരയിൽ നമസ്കരിച്ചു. അയാൾക്ക് മാത്രമുള്ളതും എന്നാൽ അമൂർത്തവുമായ രീതിയിൽ അവളെ നോക്കി. നിങ്ങളുടെ ഹ്രസ്വ കാഴ്ചയിൽ ഇത് വളരെയധികം ടൈപ്പ്റൈറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ ആദ്യം ചെയ്തു, അവൾ മറുപടി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നോക്കാതെ അക്ഷരങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് അവന്റെ വാക്കുകളുടെ പൂർണ്ണാർത്ഥം മനസ്സിലാക്കിയ അവൾ ഒരു അക്രമാസക്തമായ തുടക്കം കുറിച്ചു. ഭയത്തോടും അത്ഭുതത്തോടും കൂടി അവളുടെ വിശാലവും നല്ല നർമ്മബോധമുള്ളതുമായ മുഖത്തേക്ക് നോക്കി. മിസ്റ്റർ ഹോംസ്, നീ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൾ കരഞ്ഞു. അതെല്ലാം നിനക്കറിയാം. സാരമില്ല, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യങ്ങൾ അറിയുക എന്നത് എന്റെ ജോലിയാണ്. മറ്റുള്ളവർ എന്താണ് അവഗണിക്കുന്നതെന്ന് കാണാൻ ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ സമീപിക്കാൻ വരേണ്ടത്? മിസ്സിസ് ഈഡ്ജിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. പോലീസും എല്ലാവരും മരിച്ചതായി കാണിച്ചുകൊടുത്തപ്പോൾ നിങ്ങൾ അവരുടെ ഭർത്താവിനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി. ഓ മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയും ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ധനികനല്ല, പക്ഷേ ഇപ്പോഴും എനിക്ക് വർഷത്തിൽ $100 എന്റെ കൈവശമുണ്ട്. മെഷീൻ ഉപയോഗിച്ച് ഞാൻ സമ്പാദിക്കുന്ന ചെറിയ തുകയ്ക്ക് പുറമേ മിസ്റ്റർ ഹോസ്മ ആഞ്ചലിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ ഞാൻ എല്ലാം നൽകും. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ എന്നെ സമീപിക്കാൻ നിങ്ങൾ വന്നത്? ഷെർലക് ഹോംസ് വിരൽത്തുമ്പുകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ സീലിംഗിലേക്ക് ഉയർത്തി ചോദിച്ചു. വീണ്ടും മിസ് മേരി സതേന്ദർലാൻഡിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ നിറഞ്ഞ നോട്ടം വന്നു. ഡബിൾ ക്വോട്ട്. അതെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അവൾ പറഞ്ഞു. കാരണം മിസ്റ്റർ വിൻഡിബാങ്ക്, അതായത് എന്റെ അച്ഛൻ, എല്ലാം എളുപ്പത്തിലെടുത്ത രീതി കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അവൻ പോലീസിൽ പോകില്ല, നിങ്ങളുടെ അടുത്തും പോകില്ല. ഒടുവിൽ അവൻ ഒന്നും ചെയ്യില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഞാൻ കാര്യങ്ങൾ ചെയ്തു, ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ രണ്ടാനച്ഛൻ? ഹോംസ് പറഞ്ഞു. തീർച്ചയായും, പേര് വ്യത്യസ്തമായതിനാൽ. അതെ, എന്റെ രണ്ടാനച്ഛൻ. ഞാൻ അദ്ദേഹത്തെ അച്ഛൻ എന്ന് വിളിക്കുന്നു. അത് തമാശയായി തോന്നുമെങ്കിലും കാരണം അദ്ദേഹത്തിന് എന്നേക്കാൾ 5 വർഷവും 2 മാസവും മാത്രമേ പ്രായമുള്ളൂ. നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഓ അതെ, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, സുഖമായിരിക്കുന്നു. മിസ്റ്റർ റോമസ്, അച്ഛന്റെ മരണശേഷം വളരെ വേഗം വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് അതിൽ വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. തന്നേക്കാൾ ഏകദേശം 15 വയസ്സ് ഇളയാളും. ടോട്ടൻഹാം കോർട്ട് റോഡിൽ അച്ഛൻ ഒരു പ്ലംബറായിരുന്നു. അമ്മ മിസ്റ്റർ ഹാർഡി ഫോർമാനുമായി നടത്തിയ ഒരു വൃത്തിയുള്ള ബിസിനസ് അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നാൽ മിസ്റ്റർ വിൻഡിബാങ്ക് വന്നപ്പോൾ വൈനുകളുടെ ഒരു സഞ്ചാരി എന്ന നിലയിൽ അദ്ദേഹം വളരെ മികച്ചവനായതിനാൽ അദ്ദേഹം അവളെ ബിസിനസ് വിൽക്കാൻ നിർബന്ധിച്ചു. ദയയ്ക്കും പലിശയ്ക്കും വേണ്ടി അവർക്ക് 4,700 ലഭിച്ചു. അത് അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന അത്രയും ഉണ്ടായിരുന്നില്ല. ഡബിൾ ക്വോട്ട്. ഈ അലസവും അപ്രസക്തവുമായ വിവരണത്തിൽ ഷെർലക് ഹോംസ് അക്ഷമനായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നേരമറിച്ച് അദ്ദേഹം ഏറ്റവും ശ്രദ്ധയോടെ കേട്ടിരുന്നു. നിങ്ങളുടെ സ്വന്തം ചെറിയ വരുമാനമാണോ? അദ്ദേഹം ചോദിച്ചു. ഇത് ബിസിനസ്സിൽ നിന്നാണോ വരുന്നത്? ഓ ഇല്ല സർ, ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഓക്ലൻഡിലെ എന്റെ അമ്മാവൻ നേടെ എനിക്ക് വിട്ടുകൊടുത്തു. ഇത് ന്യൂസിലാൻഡിലെ സ്റ്റോക്കിലാണ്. 42% നൽകി. 2,500 pounds ആയിരുന്നു തുക, പക്ഷേ എനിക്ക് പലിശ മാത്രമേ തൊടാൻ കഴിയൂ. നിങ്ങൾ എന്നെ വളരെയധികം താൽപ്പര്യപ്പെടുത്തുന്നു, ഹോംസ് പറഞ്ഞു. നിങ്ങൾ പ്രതിവർഷം $100 പോലുള്ള വലിയ തുക വാങ്ങുന്നതിനാൽ നിങ്ങൾ വിലപേശലിൽ സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ച് നിങ്ങൾ സംശയമില്ലാതെ കുറച്ച് യാത്ര ചെയ്യുകയും എല്ലാവിധത്തിലും സ്വയം ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ഏകദേശം 60 pounds വരുമാനത്തിൽ ഒരു അവിവാഹിതയായ സ്ത്രീക്ക് വളരെ നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ്റ്റർ ഹോംസ്, അതിൽ വളരെ കുറച്ച് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷേ ഞാൻ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഞാൻ അവരോടൊപ്പം താമസിക്കുമ്പോൾ മാത്രമേ അവർക്ക് പണം ഉപയോഗിക്കാൻ കഴിയൂ. തീർച്ചയായും, അത് തൽക്കാലം മാത്രമാണ്. മിസ്റ്റർ വിൻഡിബാങ്ക് എല്ലാ പാദത്തിലും എന്റെ പലിശ എടുത്ത് അമ്മയ്ക്ക് നൽകുന്നു. ടൈപ്പ്റൈറ്റിംഗിൽ ഞാൻ സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ച് എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കണ്ടെത്തി. ഇത് എനിക്ക് ഒരു ഷീറ്റ് പോലും നൽകുന്നു. എനിക്ക് പലപ്പോഴും ഒരു ദിവസം 15 മുതൽ 20 ഷീറ്റുകൾ വരെ ചെയ്യാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ നിലപാട് എനിക്ക് വളരെ വ്യക്തമാക്കി, ഹോംസ് പറഞ്ഞു. ഇത് എന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ ആണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പത്തെപ്പോലെ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയും. മിസ്റ്റർ ഹോസ്മ ഏഞ്ചലുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളോട് പറയൂ. മിസ് സദർലാൻഡിന് ഒരു ചൊറിച്ചിൽ വന്നു. അവൾ പരിഭ്രാന്തിയോടെ അവളുടെ ജാക്കറ്റിന്റെ അരികിൽ പിടിച്ചു. ഡബിൾ ക്വോട്ട്: ഗ്യാസ് ഫിറ്ററുടെ ബോളിൽ വെച്ചാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടത്, അവർ പറഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അവർ ഞങ്ങളെ ഓർമ്മിച്ച് അമ്മയ്ക്ക് അയച്ചു. മിസ്റ്റർ: പക്ഷേ വിൻഡിബാങ്കി ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ എവിടെയും പോകണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഒരു സൺഡേ സ്കൂൾ ട്രീഡിൽ ചേരാൻ ഞാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹം വളരെ ദേഷ്യപ്പെടും. പക്ഷേ ഇത്തവണ ഞാൻ പോകാൻ തീരുമാനിച്ചു. എന്ത് അവകാശത്തിനാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്? അയാൾക്ക് തടയാൻ. അച്ഛന്റെ എല്ലാ സുഹൃത്തുക്കളും അവിടെ എത്തുമ്പോൾ നമുക്കറിയാൻ ആളുകൾക്ക് യോഗ്യതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ പർപ്പിൾ പ്ലഷ് എന്റെ കൈവശമുണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ഡ്രോയറിൽ നിന്ന് പുറത്തെടുക്കാത്ത ഒന്നും ധരിക്കാൻ എനിക്ക് യോജിച്ചതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ അദ്ദേഹം സ്ഥാപനത്തിന്റെ കാര്യത്തിനായി ഫ്രാൻസിലേക്ക് പോയി. പക്ഷേ അമ്മയും ഞാനും ഞങ്ങളുടെ ഫോർമാനായിരുന്ന മിസ്റ്റർ ഹാർഡിയുമായി ഞങ്ങൾ പോയി. അവിടെ വെച്ചാണ് ഞാൻ മിസ്റ്റർ ഹോസ്മ ഏഞ്ചലിനെ കണ്ടത്. മിസ്റ്റർ വിൻഡിബാങ്ക് ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ പന്തിൽ പോയതിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഓ ശരി, അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ നല്ലവനായിരുന്നു. അദ്ദേഹം ചിരിച്ചു. ഞാൻ ഓർത്തു, തോളിൽ കുലുക്കി, ഒരു സ്ത്രീക്ക് ഒന്നും നിഷേധിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു, കാരണം അവൾക്ക് അവളുടെ ഇഷ്ടം ലഭിക്കും. എനിക്ക് മനസ്സിലായി. പിന്നെ ഗ്യാസ് ഫിറ്റേഴ്സ് ബോളിൽ നിങ്ങൾ കണ്ടുമുട്ടിയ എനിക്ക് മനസ്സിലാകുന്നതുപോലെ ഒരു മാന്യൻ മിസ്റ്റർ ഹോസ്മ ഏഞ്ചൽ എന്ന് വിളിച്ചു. അതെ സർ, ആ രാത്രി ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിറ്റേന്ന് അദ്ദേഹം വിളിച്ചു. ഞങ്ങൾ സുരക്ഷിതരായി വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചു. അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അതായത് മിസ്റ്റർ ഹോംസ്, ഞാൻ അദ്ദേഹത്തെ രണ്ടു തവണ നടക്കാൻ പോയി. പക്ഷേ അതിനുശേഷം അച്ഛൻ വീണ്ടും വന്നു. മിസ്റ്റർ ദി ഹോസ്മ ഏഞ്ചലിനെ ഇനി വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇല്ല, ശരി, നിങ്ങൾക്കറിയാമോ, അച്ഛന് അത്തരമൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. സഹായിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് സന്ദർശകരെ ഉണ്ടാകില്ല. ഒരു സ്ത്രീ സ്വന്തം കുടുംബ വലയത്തിൽ സന്തോഷവാനായിരിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നതുപോലെ ഒരു സ്ത്രീക്ക് സ്വന്തം വലയം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഇതുവരെ എന്റേത് ലഭിച്ചിട്ടില്ല. പക്ഷേ മിസ്റ്റർ ഹോസ്മ ഏഞ്ചലിന്റെ കാര്യമോ? അവൻ നിങ്ങളെ കാണാൻ ശ്രമിച്ചില്ലേ? ശരി, അച്ഛൻ ഒരു ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഫ്രാൻസിലേക്ക് പോകുകയാണ്. ഹോസ്മ എഴുതി, അദ്ദേഹം പോകുന്നതുവരെ പരസ്പരം കാണാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്നും നല്ലതെന്നും പറഞ്ഞു. അതിനിടയിൽ ഞങ്ങൾക്ക് എഴുതാമായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും എഴുതാറുണ്ടായിരുന്നു. ഞാൻ രാവിലെ കത്തുകൾ എടുത്തു, അതിനാൽ അച്ഛൻ അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ സമയത്താണ് ആ മാന്യനുമായി നിങ്ങളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത്? ഓ അതെ, മിസ്റ്റർ ഹോംസ്, ഞങ്ങൾ നടത്തിയ ആദ്യ നടത്തത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹനിശ്ചയം നടത്തിയത്. ഹോസ്മ മിസ്റ്റർ ഏഞ്ചൽ ലീൻഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ കാഷ്യറായിരുന്നു. പിന്നെ ഏത് ഓഫീസാണ്? അതാണ് ഏറ്റവും മോശം, മിസ്റ്റർ ഹോംസ്. എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? അദ്ദേഹം ആ പരിസരത്ത് ഉറങ്ങി. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിലാസം അറിയില്ലേ? ഇല്ല, അത് ലീനോൾ സ്ട്രീറ്റ് ആയിരുന്നു എന്നതൊഴിച്ചാൽ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കത്തുകൾ എവിടെയാണ് അയച്ചത്? ലീനോൾ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസിലേക്ക്. ഓഫീസിലേക്ക് അയച്ചാൽ ഒരു സ്ത്രീയിൽ നിന്നുള്ള കത്തുകൾ ലഭിക്കുന്നതിൽ മറ്റ് എല്ലാ ക്ലാർക്കുകളും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റേതുപോലെ അവ ടൈപ്പ്റൈറ്റ് ചെയ്യാൻ വാഗ്ദാനം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അത് ലഭിക്കില്ല, കാരണം ഞാൻ അവ എഴുതുമ്പോൾ അവ എന്നിൽ നിന്ന് വരുന്നതായി തോന്നുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവ ടൈപ്പ്റൈറ്റ് ചെയ്യുമ്പോൾ മെഷീൻ നമുക്കിടയിൽ വന്നതായി അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും തോന്നി. മിസ്റ്റർ ഹോംസ് എന്നോടും അദ്ദേഹം ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളോടും അദ്ദേഹത്തിന് എത്രമാത്രം ഇഷ്ടമാണെന്ന് അത് നിങ്ങളെ കാണിക്കും. ഡബിൾ ക്വോട്ട്: ചെറിയ കാര്യങ്ങൾ അനന്തമായി പ്രധാനപ്പെട്ടതാണെന്നത് വളരെക്കാലമായി എന്റെ ഒരു സിദ്ധാന്തമാണ്. അത് വളരെ സൂചനാത്മകമാണ്, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ ഹോസ്മ ഏഞ്ചലിനെക്കുറിച്ച് മറ്റേതെങ്കിലും ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം വളരെ ലജ്ജാശീലനായ ഒരു മനുഷ്യനായിരുന്നു മിസ്റ്റർ ഹോംസ്. പകൽ വെളിച്ചത്തേക്കാൾ വൈകുന്നേരങ്ങളിൽ എന്നോടൊപ്പം നടക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, കാരണം അദ്ദേഹം വളരെ വിരമിക്കുന്നവനും മാന്യനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും സൗമ്യമായിരുന്നു. ചെറുപ്പത്തിൽ അതിന് നെഞ്ചിന്റെ വേദനയും വീർത്ത ഗ്രന്ഥികളും ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ദുർബലമായ തൊണ്ടയും മടിച്ചു നിൽക്കുന്ന മന്ത്രിക്കുന്ന സംസാരരീതിയും നൽകി. അദ്ദേഹം എപ്പോഴും നന്നായി വസ്ത്രം ധരിച്ചിരുന്നു, വളരെ വൃത്തിയുള്ളവനും വ്യക്തതയുള്ളവനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്റേതുപോലെ ദുർബലമായിരുന്നു, കൂടാതെ അദ്ദേഹം തിലക്കത്തിനെതിരെ നിറമുള്ള കണ്ണട ധരിച്ചിരുന്നു. ശരി, നിങ്ങളുടെ രണ്ടാനച്ഛനായ മിസ്റ്റർ വിൻഡിബാങ്ക് ഫ്രാൻസിലേക്ക് മടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ വീണ്ടും വീട്ടിൽ വന്ന അച്ഛൻ തിരിച്ചുവരുന്നതിനു മുമ്പ് നമ്മൾ വിവാഹം കഴിക്കണമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ, എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് സത്യസന്ധനായിരിക്കുമെന്ന് എന്റെ കൈകൾ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് ശരിയാണെന്നും അത് അവന്റെ അഭിനിവേശത്തിന്റെ അടയാളമാണെന്നും അമ്മ പറഞ്ഞു. അമ്മ ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു, എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. പിന്നെ ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചപ്പോൾ ഞാൻ അച്ഛനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അവർ രണ്ടുപേരും അച്ഛനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും പിന്നീട് അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അമ്മ അവനോടൊപ്പം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, മിസ്റ്റർ ഹോംസ്. എന്നേക്കാൾ കുറച്ചു വയസ്സു മാത്രം പ്രായമുള്ള ആളായതിനാൽ ഞാൻ അദ്ദേഹത്തോട് അവധി ചോദിക്കുന്നത് തമാശയായി തോന്നി. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ താൽപ്പര്യമില്ലായിരുന്നു. അതിനാൽ ഞാൻ ബോർഡോയിലെ അച്ഛനെ എഴുതി. അവിടെ കമ്പനിക്ക് ഫ്രഞ്ച് ഓഫീസുകളുണ്ട്. പക്ഷേ കത്ത് വിവാഹത്തിന്റെ രാവിലെ തന്നെ എനിക്ക് തിരിച്ചുവന്നു. അപ്പോൾ അത് അവനെ മിസ് ചെയ്തു. അതെ സർ, കാരണം അത് വരുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഹാ, അത് നിർഭാഗ്യകരമായിരുന്നു. നിങ്ങളുടെ വിവാഹം അന്ന് വെള്ളിയാഴ്ച നിശ്ചയിച്ചിരുന്നു. പള്ളിയിൽ വെച്ചായിരുന്നോ?
അതെ സർ, പക്ഷേ വളരെ നിശബ്ദമായി.
കിങ്സ് ക്രോസിനടുത്തുള്ള സെന്റ് സേവിയേഴ്സിൽ വെച്ചായിരുന്നു അത്. സെന്റ് പാൻഗ്രസ് ഹോട്ടലിൽ നിന്ന് പ്രഭാതഭക്ഷണം കഴിക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഓസ്മ ഞങ്ങളെ കാണാൻ സുന്ദരനായി വന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും അതിൽ കയറ്റി ഒരു ഫോർ വീലറിൽ കയറി. തെരുവിലെ ഒരേയൊരു ക്യാബായിരുന്നു അത്. ഞങ്ങൾ ആദ്യം പള്ളിയിലെത്തി. ഫോർ വീലർ വന്നപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഇറങ്ങിയില്ല. ക്യാബ്മാൻ പെട്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ക്യാബ്മാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം സ്വന്തം കണ്ണുകൊണ്ട് അകത്തുകിടക്കുന്നത് കണ്ടിരുന്നു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മിസ്റ്റർ ഹോംസ്. അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങളോട് വളരെ അപമാനകരമായി പെരുമാറിയതായി എനിക്ക് തോന്നുന്നു, ഹോംസ് പറഞ്ഞു.
ഓ ഇല്ല സർ,
അവൻ വളരെ നല്ലവനും ദയയുള്ളവനുമായിരുന്നു. അതുകൊണ്ട് രാവിലെ മുഴുവൻ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചതെല്ലാം സത്യമായിരിക്കില്ലെന്നും അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ച് നമ്മെ വേർപ്പെടുത്തിയാലും ഞാൻ അവനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും അവൻ എത്രയും വേഗം തന്റെ പ്രതിജ്ഞ ഏറ്റെടുക്കുമെന്നും ഞാൻ എപ്പോഴും ഓർമ്മിക്കണം. ഒരു വിവാഹപ്രഭാതത്തിന് എല്ലാവർക്കും ഇത് വിചിത്രമായി തോന്നുന്നു, എന്നാൽ അതിനുശേഷം സംഭവിച്ചത് അതിനൊരു അർത്ഥം നൽകുന്നു. തീർച്ചയായും അത് സംഭവിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അപ്പോൾ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ എന്തോ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്നാണ്.
അതെ സർ,
അവൻ എന്തെങ്കിലും അപകടം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. തുടർന്ന് അവൻ മുൻകൂട്ടി കണ്ടതുപോലെ സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു ധാരണയുമില്ല?
ഒന്നുമില്ല.
ഒരു ചോദ്യം കൂടി, നിങ്ങളുടെ അമ്മ എങ്ങനെയാണ് കാര്യമെടുത്തത്? അവൾ ദേഷ്യപ്പെട്ടു, ഞാൻ ഇനി ഒരിക്കലും ഇക്കാര്യം സംസാരിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ, നിങ്ങൾ അവനോട് പറഞ്ഞോ?
അതെ.
എന്തോ സംഭവിച്ചുവെന്നും ഹോസ്മറിനെക്കുറിച്ച് ഞാൻ വീണ്ടും കേൾക്കണമെന്നും അവൻ എന്നോട് ചിന്തിച്ചതായി തോന്നി. അദ്ദേഹം പറഞ്ഞതുപോലെ എന്നെ പള്ളിയുടെ വാതിലുകളിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഉപേക്ഷിക്കുന്നതിൽ ആർക്കെങ്കിലും എന്ത് താൽപ്പര്യമുണ്ടാകും? ഡബിൾ ക്വോട്ട്. അപ്പോൾ അവൻ എന്റെ പണം കടം വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിച്ച് എന്റെ പണം അയാൾക്ക് കൊടുത്തു തീർപ്പാക്കിയിരുന്നെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമായിരുന്നു. പക്ഷേ ഹോസ്മ പണത്തിന്റെ കാര്യത്തിൽ വളരെ സ്വതന്ത്രനായിരുന്നു, എന്റെ ഒരു ഷില്ലിങ് പോലും നോക്കുമായിരുന്നില്ല. എന്നിട്ടും എന്ത് സംഭവിക്കുമായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതാൻ കഴിയാത്തത്?
ഓ,
അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ദേഷ്യം വരുന്നു. രാത്രിയിൽ എനിക്കൊരു കണ്ണിറുക്കൽ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. അവൾ വായിൽ നിന്ന് ഒരു ചെറിയ തൂവാല പുറത്തെടുത്ത് അതിൽ കരയാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്കായി കേസ് പരിശോധിക്കാം, ഹോംസ് എഴുന്നേറ്റ് പറഞ്ഞു. നമുക്ക് ഒരു നിശ്ചിത ഫലം ലഭിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. കാര്യത്തിന്റെ ഭാരം ഇപ്പോൾ എന്റെ മേലിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് അതിൽ കൂടുതൽ വ്യാപിക്കാൻ അനുവദിക്കരുത്. എല്ലാറ്റിനുമുപരി മിസ്റ്റർ ഹോസ്മ ഏഞ്ചൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്തതുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ?
എനിക്ക് ഭയമില്ല.
പിന്നെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആ ചോദ്യം എന്റെ കൈകളിൽ ഉപേക്ഷിക്കും. അദ്ദേഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒഴിവാക്കാനാകുന്ന അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കത്തുകളെക്കുറിച്ചും കൃത്യമായ ഒരു വിവരണം എനിക്ക് വേണം. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്രോണിക്കിളിൽ ഞാൻ അദ്ദേഹത്തിനായി പരസ്യം ചെയ്തിരുന്നു. അവൾ പറഞ്ഞു, ഇതാ സ്ലിപ്. അദ്ദേഹത്തിന്റെ നാല് കത്തുകൾ ഇതാ.
നന്ദി.
നിങ്ങളുടെ വിലാസമോ? 31 ലയൺ പ്ലേസ്, ക്യാമ്പർവിൽ. നിങ്ങൾക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത മിസ്റ്റർ ഏഞ്ചലിന്റെ വിലാസം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പിതാവിന്റെ ബിസിനസ് സ്ഥലം എവിടെയാണ്? ഫെനർച്ച് സ്ട്രീറ്റിലെ ക്ലാരഡ് ഇറക്കുമതിക്കാരായ വെസ്റ്റ് ഹൌസിലേക്കും മാർബാങ്കിലേക്കും അദ്ദേഹം യാത്ര ചെയ്യുന്നു.
നന്ദി.
നിങ്ങൾ നിങ്ങളുടെ പ്രസ്താവന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേപ്പറുകൾ ഇവിടെ വെക്കണം. ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശം ഓർമ്മിക്കുക. മുഴുവൻ സംഭവവും ഒരു മുദ്രയിട്ട പുസ്തകമായിരിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ വളരെ ദയയുള്ളവനാണ്, പക്ഷേ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഹോസ്മയോട് ഞാൻ സത്യസന്ധനായിരിക്കും. അദ്ദേഹം തിരിച്ചുവരുമ്പോൾ എന്നെ തയ്യാറായി കാണും. എല്ലാ അസംബന്ധമായ തൊപ്പിക്കും ശൂന്യമായ മുഖത്തിനുമിടയിൽ ഞങ്ങളുടെ സന്ദർശകന്റെ ലളിതമായ വിശ്വാസത്തിൽ മാന്യമായ എന്തോ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിച്ചു. അവൾ തന്റെ ചെറിയ പേപ്പറുകൾ മേശപ്പുറത്ത് വച്ചിട്ട് അവളെ എപ്പോൾ വിളിച്ചാലും വീണ്ടും വരുമെന്ന് വാഗ്ദാനവുമായി പോയി. ഷെർലക് ഹോംസ് കുറച്ചുനേരം നിശബ്ദനായി ഇരുന്നു. വിരൽത്തുമ്പുകൾ ഇപ്പോഴും അമർത്തിപ്പിടിച്ച് കാലുകൾ മുന്നിൽ നീട്ടി നോട്ടം സീലിംഗിലേക്ക് മുകളിലേക്ക് തിരിച്ചു. പിന്നെ അയാൾ റാക്കിൽ നിന്ന് പഴയതും എണ്ണമയമുള്ളതുമായ കളിമൺ പൈപ്പ് താഴെയിട്ടു. അത് ഒരു ഉപദേഷ്ടാവായി അയാൾക്ക് ലഭിച്ചു. അത് കത്തിച്ചു. അയാൾ കസേരയിൽ ചാരി. കട്ടിയുള്ള നീലമേഘമാല അവനിൽ നിന്ന് മുകളിലേക്ക് കറങ്ങുന്നു. മുഖത്ത് അനന്തമായ ക്ഷീണത്തിന്റെ ഒരു ഭാവം. വളരെ രസകരമായ ഒരു പഠനം, ആ കന്യക, അദ്ദേഹം നിരീക്ഷിച്ചു. അവളുടെ ചെറിയ പ്രശ്നത്തേക്കാൾ അവൾക്ക് കൂടുതൽ രസകരമായി ഞാൻ കണ്ടെത്തി. അതൊരു നിസ്സാര കാര്യമാണ്. 1977 ആൻഡോവറിൽ എന്റെ സൂചിക പരിശോധിച്ചാൽ നിങ്ങൾക്ക് സമാന്തര കേസുകൾ കണ്ടെത്താനാകും. കഴിഞ്ഞ വർഷം ഹേഗിൽ അത്തരമൊരു കാര്യമുണ്ടായിരുന്നു. പഴയത് ആശയം പോലെ, എന്നിരുന്നാലും എനിക്ക് പുതിയ ഒന്നോ രണ്ടോ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കന്യക തന്നെ ഏറ്റവും പ്രബോധനാത്മകമായിരുന്നു. നിങ്ങൾ അവളെക്കുറിച്ച് നന്നായി വായിച്ചതായി തോന്നി. അത് എനിക്ക് വളരെ അദൃശ്യമായിരുന്നു, ഞാൻ അഭിപ്രായപ്പെട്ടു. അദൃശ്യമല്ല, പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ, വാട്സൺ. എവിടെ നോക്കണമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു, അതിനാൽ പ്രധാനപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി. സ്ലീവുകളുടെ പ്രാധാന്യമോ തംബ്നെയിലുകളുടെ സൂചനയോ ബൂട്ട്ലേസിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ കാര്യങ്ങളോ എന്താണെന്ന് എനിക്ക് ഒരിക്കലും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഇനി ആ സ്ത്രീയുടെ രൂപത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അത് വിവരിക്കുക. ശരി, അവൾക്ക് സ്ലേറ്റ് നിറമുള്ള വീതിയേറിയ വൈക്കോൾ തൊപ്പി ഉണ്ടായിരുന്നു. അതിൽ ഇഷ്ടിക ചുവപ്പ് നിറത്തിലുള്ള തൂവലും കറുത്ത മണികൾ തുന്നിച്ചേർത്ത അവളുടെ ജാക്കറ്റും കറുത്ത നിറത്തിലുള്ള ചെറിയ കറുത്ത ജെറ്റ് ആഭരണങ്ങളുടെ ഒരു അരികും ഉണ്ടായിരുന്നു. അവളുടെ വസ്ത്രം തവിട്ടുനിറമായിരുന്നു, കോഫി നിറത്തേക്കാൾ ഇരുണ്ടതായിരുന്നു. കഴുത്തിലും കൈകളിലും അല്പം പർപ്പിൾ പ്ലഷ് ഉണ്ടായിരുന്നു. അവളുടെ കയ്യുറകൾ ചാരനിറമായിരുന്നു, വലതു കൈവിരലിൽ വരെ അത് ധരിച്ചിരുന്നു. അവളുടെ ബൂട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ചെറിയ വൃത്താകൃതിയിലുള്ള സ്വർണ്ണ കമ്മലുകളും അശ്ലീലവും സുഖകരവും എളുപ്പവുമായ രീതിയിൽ സാമാന്യം ആരോഗ്യമുള്ള ഒരു പൊതു അവകാശിയും അവൾക്കുണ്ടായിരുന്നു. ഷെർലക് ഹോംസ് മൃദുവായി കൈകൊട്ടിച്ചിരിച്ചു. എന്റെ വാക്ക് കേട്ട്, വാട്സൺ, നിങ്ങൾ അതിശയകരമായി മുന്നോട്ടു പോകുന്നു. നിങ്ങൾ ശരിക്കും വളരെ നന്നായി ചെയ്തു. പ്രാധാന്യമുള്ളതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾ രീതി മനസ്സിലാക്കി, നിങ്ങൾക്ക് നിറങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. പൊതുവായ ഇംപ്രഷനുകളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്റെ കുട്ടി. പക്ഷേ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്റെ ആദ്യ നോട്ടം എപ്പോഴും ഒരു സ്ത്രീയുടെ സ്ലീവിലേക്കാണ്. ഒരു പുരുഷനിൽ ആദ്യം ട്രൗസറിന്റെ കാൽമുട്ട് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കാണുമ്പോൾ ഈ സ്ത്രീയുടെ കൈകളിൽ പ്ലഷ് ഉണ്ടായിരുന്നു. ഇത് അടയാളങ്ങൾ കാണിക്കുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായ മെറ്റീരിയലാണ്. ടൈപ്പ്റൈറ്റർ മേശയിൽ അമർത്തുന്ന കൈത്തണ്ടയ്ക്ക് അല്പം മുകളിലുള്ള ഇരട്ടവര മനോഹരമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഹാൻഡ് ടൈപ്പിന്റെ തയ്യൽ മെഷീൻ സമാനമായ ഒരു അടയാളം അവശേഷിപ്പിക്കുന്നു. പക്ഷേ ഇടതുകൈയിലും അതിന്റെ തള്ളവിരലിൽ നിന്ന് ഏറ്റവും അകലെയുള്ള വശത്തും മാത്രം. ഇതുപോലെ ഏറ്റവും വിശാലമായ ഭാഗത്ത് വലതുവശത്ത് വരുന്നതിന് പകരം. പിന്നെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മൂക്കിന്റെ ഇരുവശത്തുമുള്ള ഒരു പാസിന്റെ തടം നിരീക്ഷിച്ചു. ഷോർട്ട് സൈറ്റ്, ടൈപ്പ്റൈറ്റിംഗ് എന്നിവയെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തി. അത് അവളെ അത്ഭുതപ്പെടുത്തി. അത് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ തീർച്ചയായും അത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. താഴേക്ക് നോക്കാൻ താൽപ്പര്യം തോന്നി. അവൻ ധരിച്ചിരുന്ന ബൂട്ടുകൾ പരസ്പരം വ്യത്യസ്തമല്ലെങ്കിലും അവ ശരിക്കും വിചിത്രമായിരുന്നു. ഒന്ന് ചെറുതായി അലങ്കരിച്ച ടോക്യാപ്പ് ഉള്ളതും മറ്റൊന്ന് പ്ലെയിൻ ആയതും. അഞ്ചിൽ താഴെയുള്ള രണ്ട് ബട്ടണുകളിൽ മാത്രമേ ഒന്ന് ബട്ടൺ ചെയ്തിട്ടുള്ളൂ, മറ്റൊന്ന് ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ബട്ടണുകളിൽ. ഇപ്പോൾ ഒരു യുവതി വൃത്തിയായി വസ്ത്രം ധരിച്ച് പകുതി ബട്ടണുകളുള്ള വിചിത്രമായ ബൂട്ടുകളുമായി വീട്ടിൽ നിന്ന് വന്നത് കാണുമ്പോൾ അവൾ തിടുക്കത്തിൽ വന്നതാണെന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല. ഡബിൾ കോട്ട്, പിന്നെ എന്താണ്? എന്റെ സുഹൃത്തിന്റെ മൂർച്ചയുള്ള ന്യായവാദത്തിൽ ഞാൻ എപ്പോഴും താൽപ്പര്യത്തോടെ ചോദിച്ചു. വീട്ടിൽ നിന്ന് പോകുന്നതിനു മുമ്പ് പൂർണ്ണമായും വസ്ത്രം ധരിച്ചതിനുശേഷം അവൾ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവളുടെ വലതു കയ്യുറ ചൂണ്ടുവിരലിൽ കീറിയതായി നിങ്ങൾ ശ്രദ്ധിച്ചു. പക്ഷേ കയ്യുറയും വിരലും വയലറ്റ് മഷി പുരണ്ടതായി നിങ്ങൾ കണ്ടില്ല. അവൾ തിടുക്കത്തിൽ എഴുതി പേന വളരെ ആഴത്തിൽ മുക്കിയിരുന്നു. ഇന്ന് രാവിലെയായിരിക്കണം, അല്ലെങ്കിൽ വിരലിൽ അടയാളം വ്യക്തമാകില്ല. ഇതെല്ലാം രസകരമാണ്, പക്ഷേ വളരെ പ്രാഥമികമാണെങ്കിലും. പക്ഷേ ഞാൻ കാര്യത്തിലേക്ക് മടങ്ങണം, വാട്സൺ. മിസ്റ്റർ ഹോസ്മ ഏഞ്ചലിന്റെ പരസ്യപ്പെടുത്തിയ വിവരണം എനിക്ക് വായിച്ചു തരാമോ? ഞാൻ അച്ചടിച്ച ചെറിയ സ്ലിപ്പ് വെളിച്ചത്തിലേക്ക് പിടിച്ചു. കാണുന്നില്ല. 14-ാം തീയതി രാവിലെ ഏകദേശം 5'7" ഉയരമുള്ള ശക്തമായ ശരീരഘടനയുള്ള സാലോ നിറം, കറുത്ത മുടി, നടുവിൽ അല്പം കഷണ്ടി, കറുത്ത വശങ്ങളിലെ മീശ, തിങ്ക് ഗ്ലാസ്, നേരിയ സംസാരശേഷിക്കുറവ് എന്നിവയുള്ള ഹോസ്മ ഏഞ്ചൽ എന്ന മാന്യൻ അവസാനമായി കാണുമ്പോൾ പട്ടുകൊണ്ടുള്ള കറുത്ത ഫ്രോക്ക് കോട്ട്, കറുത്ത അരക്കെട്ട്, സ്വർണ്ണ ആൽബർട്ട് ചെയിൻ, ലീൻഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതായി അറിയപ്പെടുന്ന ഇലാസ്റ്റിക് സൈഡഡ് ബൂട്ടുകൾക്ക് മുകളിൽ കറുത്ത ഗേറ്ററുള്ള ചാരനിറത്തിലുള്ള ഹാരിസ് ട്വീഡ് ട്രൗസറുകൾ എന്നിവ ധരിച്ചിരുന്നുവെന്ന് അതിൽ പറഞ്ഞിരുന്നു. ആരെങ്കിലും മുതലായവ കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യും, ഹോംസ് പറഞ്ഞു. കത്തുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവയിലേക്ക് നോക്കുന്നത് തുടർന്നു. അവ വളരെ സാധാരണമാണ്. മിസ്റ്റർ ഏഞ്ചലിന് അവയിൽ ഒരു സൂചനയുമില്ല. അദ്ദേഹം ഒരിക്കൽ ബൽസാക്കിനെ ഉദരിച്ചുവെന്നതൊഴിച്ചാൽ. എന്നിരുന്നാലും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളെ സംശയമില്ലാതെ സ്പർശിക്കും. അവ ടൈപ്പ്റൈറ്റഡ് ആണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. അതുമാത്രമല്ല, ഒപ്പ് ടൈപ്പ്റൈറ്റഡ് ആണ്. താഴെയുള്ള വൃത്തിയുള്ള ചെറിയ ഹോസ്മ ഏഞ്ചൽ നോക്കൂ. ഒരു തീയതിയുണ്ട്, നിങ്ങൾ കാണുന്നു. പക്ഷേ ലെനിൻവോൾ സ്ട്രീറ്റ് ഒഴികെ ഒരു സൂപ്പർസ്ക്രിപ്ഷനും ഇല്ല. അത് ഒപ്പിനെക്കുറിച്ചുള്ള ആശയം വളരെ അവ്യക്തമാണ്. ഒപ്പിനെക്കുറിച്ചുള്ള ആശയം വളരെ സൂചന നൽകുന്നതാണ്. വാസ്തവത്തിൽ അത് കേസിൽ എത്രത്തോളം ബാധകമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? എനിക്ക് അത് ഉറപ്പാണെന്ന് പറയാൻ കഴിയില്ല, കാരണം വാഗ്ദാനം ലംഘിച്ചതിന് ഒരു കേസ് ഫയൽ ചെയ്താൽ തന്റെ ഒപ്പ് നിഷേധിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. ഇല്ല, അതല്ലായിരുന്നു കാര്യം. എന്നിരുന്നാലും വിഷയം പരിഹരിക്കേണ്ട രണ്ട് കത്തുകൾ ഞാൻ എഴുതാം. ഒന്ന് നഗരത്തിൽ സ്ഥിരീകരിക്കുക എന്നതാണ്. മറ്റൊന്ന് യുവതിയുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡിബാക്കിന് നാളെ വൈകുന്നേരം രാവിലെ 6 മണിക്ക് ഇവിടെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പുരുഷ ബന്ധുക്കളുമായി നമുക്ക് ബിസിനസ് ചെയ്യേണ്ടതും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടർ, ആ കത്തുകൾക്കുള്ള ഉത്തരങ്ങൾ വരുന്നതുവരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ താൽക്കാലികമായി നമുക്ക് നമ്മുടെ ചെറിയ പ്രശ്നം ഷെൽഫിൽ വയ്ക്കാം. എന്റെ സുഹൃത്തിന്റെ സൂക്ഷ്മമായ യുക്തിസഹമായ കഴിവുകളിലും അസാധാരണമായ ഊർജ്ജത്തിലും വിശ്വസിക്കാൻ എനിക്ക് വളരെയധികം കാരണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ച ആ ഒറ്റ നിഗൂഢത കൈകാര്യം ചെയ്ത് ഉറപ്പുള്ളതും എളുപ്പവുമായ പെരുമാറ്റത്തിന് അദ്ദേഹത്തിന് ചില ഉറച്ച കാരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി. സാരം: ബൊഹീമിയയിലെ രാജാവിന്റെയും ഐറിൻ അഡ്ലറുടെയും ഫോട്ടോഗ്രാഫിന്റെ കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതായി എനിക്ക് ഒരിക്കൽ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ 4 ചിഹ്നത്തിന്റെ വിചിത്രമായ കാര്യവും സ്കാർലറ്റിലെ പഠനവുമായി ബന്ധപ്പെട്ട അസാധാരണ സാഹചര്യങ്ങളും ഞാൻ തിരിഞ്ഞുനോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന് അഴിച്ചുമാറ്റാൻ കഴിയാത്ത ഒരു വിചിത്രമായ കുരുക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അടുത്ത വൈകുന്നേരം ഞാൻ വീണ്ടും വരുമ്പോൾ മിസ് മേരി സതേന്ദർലാൻഡിലെ അപ്രത്യക്ഷനായ വരന്റെ ഐഡന്റിറ്റിയിലേക്ക് നയിക്കുന്ന എല്ലാ സൂചനകളും അദ്ദേഹം കൈകളിൽ പിടിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടെത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ അദ്ദേഹത്തെ അപ്പോൾ ഉപേക്ഷിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കറുത്ത കളിമൺ പൈപ്പിൽ വീർപ്പിച്ചു. വളരെ ഗൗരവമുള്ള ഒരു പ്രൊഫഷണൽ കേസ് ആ സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അടുത്ത ദിവസം മുഴുവൻ ഞാൻ രോഗിയുടെ കിടക്കക്കരികിൽ തിരക്കിലായിരുന്നു. വൈകുന്നേരം രാവിലെ 6 ശേഷമാണ് ഞാൻ സ്വതന്ത്രനായത്. ഒരു സുന്ദരനായി മാറാൻ എനിക്ക് കഴിഞ്ഞു. ബേക്കർ സ്ട്രീറ്റിലേക്ക് പോകാൻ കഴിഞ്ഞു. ചെറിയ നിഗൂഢതയുടെ ഡെനമിൽ സഹായിക്കാൻ ഞാൻ വളരെ വൈകിയേക്കുമെന്ന് പകുതി ഭയപ്പെട്ടു. ഷെർലക് ഹോംസിനെ മാത്രം. എന്നിരുന്നാലും പകുതി ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ നീണ്ട നേർത്ത രൂപം ദ്വാരങ്ങളുടെ ഇടങ്ങളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതായി ഞാൻ കണ്ടെത്തി. അവന്റെ ചാരുകസേര. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രൂക്ഷഗന്ധമുള്ള കുപ്പികളുടെയും ടെസ്റ്റ് ട്യൂബുകളുടെയും ഒരു വലിയ നിര അവൻ തന്റെ ദിവസം മുഴുവൻ ചെലവഴിച്ചുവെന്ന് എന്നോട് പറഞ്ഞു. അത് അവന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശരി, നിങ്ങൾ അത് പരിഹരിച്ചോ? ഞാൻ അകത്തേക്ക് കയറുമ്പോൾ ചോദിച്ചു. അതെ, അത് ബെറിറ്റയുടെ ബൈസൾഫേറ്റായിരുന്നു. ഇല്ല, ഇല്ല, നിഗൂഢത, ഞാൻ പറഞ്ഞു. ഓ, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒപ്പിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഈ കാര്യത്തിൽ ഒരിക്കലും ഒരു നിഗൂഢതയും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചില വിശദാംശങ്ങൾ രസകരമാണ്. ഒരേയൊരു പോരായ്മ, ആ തെമ്മാടിയെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു നിയമവുമില്ല എന്നതാണ്. ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവൻ ആരായിരുന്നു? മിസ് സതേന്ദർലാൻഡിനെ ഉപേക്ഷിക്കുന്നതിലെ അവന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചോദ്യം എന്റെ വായിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തുവന്നു. ഹോംസ് മറുപടി പറയാൻ ഇതുവരെ ചുണ്ടുകൾ തുറന്നിരുന്നില്ല. ഞങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു വലിയ കാൽപ്പെരുമാറ്റവും വാതിലിൽ ഒരു തട്ടലും കേട്ടു. ഡബിൾ കോട്ട്: ഇതാണ് പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ, മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്ക്, ഹോംസ് പറഞ്ഞു. 6 ഇവിടെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എനിക്ക് കത്തെഴുതിയിരുന്നു. അകത്തേക്ക് വരൂ. അകത്തു കടന്ന ആൾ ഏകദേശം 30 പ്രായമുള്ള, ക്ലീൻ ഷേവ് ചെയ്ത, സലോക് ചെയ്ത, മൃദുവായ, ഇംപ്രഷനിംഗ് രീതിയിലുള്ള, അതിശയകരമാംവിധം മൂർച്ചയുള്ളതും തുളച്ചുകയറുന്നതുമായ നരച്ച കണ്ണുകളുള്ള ഒരു കൂട്ടം കരുത്തുറ്റ ഒരു ഇടത്തരം ആളായിരുന്നു. അയാൾ ഞങ്ങളെ ഓരോരുത്തരെയും ചോദ്യചിഹ്നത്തോടെ നോക്കി. തന്റെ തിളങ്ങുന്ന ടോപ്പ് തൊപ്പി സൈഡ്ബോർഡിൽ വെച്ചു. ഒരു ചെറിയ വില്ലുകൊണ്ട് അടുത്തുള്ള കസേരയിലിരുന്നു. ഗുഡ് ഈവനിംഗ്, മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്ക്, ഹോംസ് പറഞ്ഞു. ഈ ടൈപ്പ്റൈറ്റഡ് കത്ത് നിങ്ങളുടേതാണെന്ന് ഞാൻ കരുതുന്നു. അതിൽ നിങ്ങൾ രാവിലെ 6 എനിക്കൊരു അപ്പോയിന്റ്മെന്റ് നൽകി. അതെ സർ, ഞാൻ അല്പം വൈകിയതിൽ ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ ഞാൻ എന്റെ സ്വന്തം യജമാനനല്ല, നിങ്ങൾക്കറിയാമോ. മിസ് സതേന്ദർലാൻഡ് ഈ ചെറിയ കാര്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം പരസ്യമായി ഇത്തരത്തിലുള്ള ലിനൻ കഴുകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. എന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി അവൾ വന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, അവൾ വളരെ ആവേശഭരിതയുമായ ഒരു പെൺകുട്ടിയാണ്. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്താൽ അവളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. തീർച്ചയായും എനിക്ക് നിങ്ങളെ അത്ര എതിർക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഔദ്യോഗിക പോലീസുമായി ബന്ധമില്ല. പക്ഷേ വിദേശത്ത് ഇതുപോലുള്ള ഒരു കുടുംബ ദുരന്തം കേൾക്കുന്നത് സുഖകരമല്ല. കൂടാതെ ഈ ഹോസ്മ ആഞ്ചലിനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താനാകും എന്നതിന് ഇത് ഉപയോഗശൂന്യമായ ചെലവാണ്. നേരെ മറിച്ച്, ഹോംസ് നിശബ്ദമായി പറഞ്ഞു, മിസ്റ്റർ ഹോസ്മ ആഞ്ചലിനെ കണ്ടെത്തുന്നതിൽ ഞാൻ വിജയിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് എല്ലാ കാരണവുമുണ്ട്. മിസ്റ്റർ വിൻഡിബാഗ് അക്രമാസക്തമായി തുടക്കം കുറിച്ചുകൊണ്ട് തന്റെ കയ്യുറകൾ ഉപേക്ഷിച്ചു. അത് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഒരു ടൈപ്പ്റൈറ്ററിന് ഒരു മനുഷ്യന്റെ കൈയക്ഷരം പോലെ തന്നെ വ്യക്തിത്വമുണ്ടെന്നത് കൗതുകകരമായ കാര്യമാണ്, ഹോംസ് അഭിപ്രായപ്പെട്ടു. അവ വളരെ പുതിയതല്ലെങ്കിൽ അവയിൽ രണ്ടെണ്ണവും കൃത്യമായി ഒരുപോലെ എഴുതുന്നില്ല. ചില അക്ഷരങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ തേഞ്ഞുപോകുന്നു, ചിലത് ഒരു വശത്ത് മാത്രമേ തേഞ്ഞുപോകൂ. മിസ്റ്റർ വിൻഡിബാങ്ക്, നിങ്ങളുടെ ഈ കുറിപ്പിൽ എല്ലാ സാഹചര്യങ്ങളിലും ഈയുടെ ചെറിയ മങ്ങലും ആറിന്റെ വാലിൽ ഒരു ചെറിയ തകരാറും ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. മറ്റ് 14 സ്വഭാവസവിശേഷതകൾ ഉണ്ട്, പക്ഷേ അവയാണ് കൂടുതൽ വ്യക്തമാണ്. ഓഫീസിലെ ഈ മെഷീനുമായി ഞങ്ങൾ എല്ലാ കത്തിടപാടുകളും നടത്തുന്നു. സംശയമില്ല, അത് അല്പം തേഞ്ഞതായിരിക്കും, ഞങ്ങളുടെ സന്ദർശകൻ മറുപടി പറഞ്ഞു. തന്റെ തിളക്കമുള്ള ചെറിയ കണ്ണുകളോടെ ഹോംസിനെ ഉറ്റുനോക്കി. ഇപ്പോൾ വളരെ രസകരമായ ഒരു പഠനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, മിസ്റ്റർ വിൻഡിബാങ്ക്. ഹോംസ് തുടർന്നു, ടൈപ്പ്റൈറ്ററിനെക്കുറിച്ചും കുറ്റകൃത്യവുമായുള്ള അതിന്റെ ബന്ധത്തെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ മറ്റൊരു ചെറിയ മോണോഗ്രാഫ് എഴുതാൻ ഞാൻ ആലോചിക്കുന്നു. ഞാൻ കുറച്ച് ശ്രദ്ധ ചെലുത്തിയ ഒരു വിഷയമാണിത്. കാണാതായ മനുഷ്യനിൽ നിന്ന് വരുന്നതായി കരുതുന്ന 4 കത്തുകൾ എന്റെ പക്കലുണ്ട്. അവയെല്ലാം ടൈപ്പ്റൈറ്ററാണ്. ഓരോ സാഹചര്യത്തിലും ഈ സ്ലേർഡ് ആർ വാലില്ലാത്തതു മാത്രമല്ല, എന്റെ മാഗ്നിഫയിംഗ് ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച മറ്റ് 4 സ്വഭാവസവിശേഷതകളും അവിടെയുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കും. മിസ്റ്റർ വിൻഡിബാങ് കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് തൊപ്പിയെടുത്തു. ഇത്രയും മനോഹരമായി സംസാരിച്ച് സമയം കളയാൻ എനിക്ക് കഴിയില്ല, മിസ്റ്റർ ഹോംസ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ആ മനുഷ്യനെ പിടിക്കാൻ കഴിയുമെങ്കിൽ അവനെ പിടിക്കൂ, നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ അറിയിക്കൂ. പക്ഷേ പെട്ടെന്ന്, ഹോംസ് പറഞ്ഞു, വാതിലിലെ താക്കോൾ മറിച്ചു. അപ്പോൾ ഞാൻ അവനെ പിടികൂടിയതായി ഞാൻ നിങ്ങളെ അറിയിച്ചു. എന്ത്? എവിടെ? മിസ്റ്റർ വിൻഡിബാങ്ക് വിളിച്ചു പറഞ്ഞു. ചുണ്ടുകളിൽ വെളുത്തു, കെണിയിൽ അകപ്പെട്ട എലിയെപ്പോലെ അവനെ നോക്കി. ഓ, അത് നടക്കില്ല. ശരിക്കും അത് നടക്കില്ല, ഹോംസ് അടിയുലഞ്ഞു പറഞ്ഞു. അതിൽ നിന്ന് പുറത്തുകടക്കാൻ ഒരു സാധ്യതയുമില്ല, മിസ്റ്റർ വിൻഡിബാങ്ക്. ഇത് വളരെ സുതാര്യമാണ്. ഇത്രയും ലളിതമായ ഒരു ചോദ്യം പരിഹരിക്കാൻ എനിക്ക് അസാധ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അത് വളരെ മോശം അഭിനന്ദനമായിരുന്നു. അത് ശരിയാണ്. ഇരിക്കൂ, നമുക്ക് അത് സംസാരിക്കാം. ഞങ്ങളുടെ സന്ദർശകൻ ഭയാനകമായ മുഖവും നെറ്റിയിൽ ഈർപ്പത്തിന്റെ തിളക്കവുമായി ഒരു കസേരയിൽ വീണു. അത് പ്രായോഗികമല്ല, അദ്ദേഹം ഇടറി. അത് അങ്ങനെയല്ലെന്ന് ഞാൻ വളരെ ഭയപ്പെടുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ, വിൻഡിബാങ്ക്, അത് എന്റെ മുന്നിൽ വന്നതുപോലെ ക്രൂരവും സ്വാർത്ഥവും ഹൃദയശൂന്യവുമായ ഒരു നിസ്സാര തന്ത്രമായിരുന്നു. ഇപ്പോൾ സംഭവങ്ങളുടെ ഗതിയെക്കുറിച്ച് ഞാൻ ഒന്ന് വിശകലനം ചെയ്യട്ടെ. ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നോട് എതിർക്കും. ആ മനുഷ്യൻ തന്റെ കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്നു, തല പൂർണമായും തകർന്നവനെപ്പോലെ. ഹോംസ് തന്റെ കാലുകൾ മാന്റൽപീസിന്റെ മൂലയിൽ കയറ്റി, കൈകൾ പോക്കറ്റിൽ ചാരി, ഞങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ തന്നെക്കാൾ വളരെ പ്രായമുള്ള ഒരു സ്ത്രീയെ അവളുടെ പണത്തിനായി വിവാഹം കഴിച്ചു. മകൾ അവരോടൊപ്പം താമസിക്കുന്നിടത്തോളം കാലം അവളുടെ പണം ഉപയോഗിക്കുന്നത് അയാൾ ആസ്വദിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു വലിയ തുകയായിരുന്നു. അത് നഷ്ടപ്പെട്ടാൽ ഗുരുതരമായ വ്യത്യാസമുണ്ടാകുമായിരുന്നു. അത് സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടത് മൂല്യവത്താണ്. മകൾ നല്ല സൗഹാർദ്ദപരമായ സ്വഭാവമുള്ളവളായിരുന്നു, പക്ഷേ അവളുടെ വഴികളിൽ വാത്സല്യവും ഊഷ്മളയും ഉണ്ടായിരുന്നു. അതിനാൽ അവളുടെ ന്യായമായ വ്യക്തിഗത നേട്ടങ്ങളും അവളുടെ ചെറിയ വരുമാനവും ഉള്ളതിനാൽ അവളെ കൂടുതൽ കാലം അവിവാഹിതയായി തുടരാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ അവളുടെ വിവാഹം അർത്ഥമാക്കുന്നത് തീർച്ചയായും വർഷത്തിൽ 100 നഷ്ടം. അപ്പോൾ അത് തടയാൻ അവളുടെ രണ്ടാനച്ഛൻ എന്താണ് ചെയ്യുന്നത്? അവളെ വീട്ടിൽ തന്നെ നിർത്തുകയും അവളുടെ പ്രായത്തിലുള്ള ആളുകളുടെ കൂട്ടുകെട്ട് തേടുന്നത് വിലക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ഗതി അദ്ദേഹം സ്വീകരിക്കുന്നു. പക്ഷേ താമസിയാതെ അത് എന്നേക്കുമായി ഉത്തരം നൽകില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ അസ്വസ്ഥയായി, അവളുടെ അവകാശങ്ങൾക്കായി നിർബന്ധിച്ചു. ഒടുവിൽ ഒരു പ്രത്യേക പന്തയത്തിന് പോകാനുള്ള അവളുടെ പോസിറ്റീവ് ഉദ്ദേശം പ്രഖ്യാപിച്ചു. അപ്പോൾ അവളുടെ ബുദ്ധിമാനായ രണ്ടാനച്ഛൻ എന്താണ് ചെയ്യുന്നത്? അവന്റെ ഹൃദയത്തേക്കാൾ അവന്റെ തലയ്ക്ക് കൂടുതൽ വിശ്വസനീയമായ ഒരു ആശയം അവൻ സങ്കൽപ്പിക്കുന്നു. ഭാര്യയുടെ സമ്മതത്തോടെയും സഹായത്തോടെയും അയാൾ വേഷം മാറി, ആ തീക്ഷ്ണമായ കണ്ണുകൾ നിറമുള്ള കണ്ണട കൊണ്ട് മൂടി, മീശയും ഇടതൂർന്ന മീശയും കൊണ്ട് മുഖം മറച്ചു, ആ വ്യക്തമായ ശബ്ദത്തെ ഒരു രഹസ്യമായി താഴ്ത്തി, പെൺകുട്ടിയുടെ ഹ്രസ്വദൃഷ്ടി കാരണം ഇരട്ടി സുരക്ഷിതനായി മിസ്റ്റർ ഹോസ്മ ഏഞ്ചലായി പ്രത്യക്ഷപ്പെടുന്നു, സ്വയം പ്രണയിച്ചുകൊണ്ട് മറ്റ് കാമുകന്മാരെ അകറ്റി നിർത്തുന്നു. ആദ്യം അതൊരു തമാശ മാത്രമായിരുന്നു, ഞങ്ങളുടെ സന്ദർശകനെ ഞരങ്ങി. അവൾ ഇത്രയധികം ആകർഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല, മിക്കവാറും ഇല്ല. എന്നിരുന്നാലും ആ യുവതി വളരെ ദൃഢനിശ്ചയത്തോടെ ആകർഷിക്കപ്പെട്ടു. അവളുടെ രണ്ടാനച്ഛൻ ഫ്രാൻസിലാണെന്ന് പൂർണ്ണമായും തീരുമാനിച്ച ശേഷം വഞ്ചനയെക്കുറിച്ചുള്ള സംശയം അവളുടെ മനസ്സിൽ ഒരു നിമിഷം പോലും കടന്നുവന്നില്ല. മാന്യന്റെ ശ്രദ്ധയിൽ അവൾ ആഹ്ലാദിച്ചു, അതിന്റെ ഫലം വർദ്ധിച്ചു. അമ്മയുടെ ആദരവ് ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു. പിന്നീട് മിസ്റ്റർ ഏഞ്ചൽ വിളിക്കാൻ തുടങ്ങി. കാരണം ഒരു യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ ഈ വിഷയം കഴിയുന്നത്ര മുന്നോട്ടു കൊണ്ടുപോകണമെന്ന് വ്യക്തമായിരുന്നു. പെൺകുട്ടിയുടെ സ്നേഹം മറ്റാരിലേക്കും തിരിയുന്നത് ഉറപ്പാക്കുന്ന കൂടിക്കാഴ്ചകളും വിവാഹനിശ്ചയവും ഉണ്ടായിരുന്നു. എന്നാൽ വഞ്ചന എന്നേക്കുമായി നിലനിർത്താൻ കഴിഞ്ഞില്ല. ഫ്രാൻസിലേക്കുള്ള ഈ വ്യാജയാത്രകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ചെയ്യേണ്ട കാര്യം യുവതിയുടെ മനസ്സിൽ സ്ഥിരമായ ഒരു മുദ്ര പതിപ്പിക്കുകയും ഭാവിയിൽ മറ്റേതെങ്കിലും കാമുകനെ നോക്കുന്നത് തടയുകയും ചെയ്യുന്ന തരത്തിൽ നാടകീയമായ രീതിയിൽ ബിസിനസ് അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ വിശ്വസ്തതയുടെ ആ പ്രതിജ്ഞകൾ ഒരു സാക്ഷ്യത്തിൽ ഉറപ്പിച്ചു. അതിനാൽ വിവാഹത്തിന്റെ പ്രഭാതത്തിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ജെയിംസ് വിൻഡിബാങ്ക് മിസ് സതേന്ദർലാൻഡ് ഹോസ്മ ആഞ്ചലിനോട് അത്രയധികം ബന്ധിതയായിരിക്കണമെന്നും തന്റെ വിധിയെക്കുറിച്ച് അത്രയധികം അനിശ്ചിതത്വത്തിലായിരിക്കണമെന്നും വരാനിരിക്കുന്ന 10 വർഷത്തേക്ക് അവൾ മറ്റൊരു പുരുഷന്റെ വാക്ക് കേൾക്കില്ലെന്നും ആഗ്രഹിച്ചു. പള്ളിവാതിൽ വരെ അവൻ അവളെ കൊണ്ടുവന്നു. പിന്നീട് അയാൾക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിയാത്തതിനാൽ പഴയ തന്ത്രത്തിലൂടെ സൗകര്യപൂർവ്വം അയാൾ അപ്രത്യക്ഷനായി. ഡബിൾ കോട്ട്: ഫോർ വീലറിന്റെ ഒരു വാതിലിലും മറുവശത്തും. മിസ്റ്റർ വിൻഡിബാങ്ക്: അതായിരുന്നു സംഭവങ്ങളുടെ ശൃംഖല എന്ന് ഞാൻ കരുതുന്നു. ഹോംസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സന്ദർശകൻ തന്റെ ഉറപ്പിൽ നിന്ന് എന്തെങ്കിലും വീണ്ടെടുത്തു. വിളറിയ മുഖത്ത് ഒരു തണുത്ത പരിഹാസത്തോടെ അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയല്ലായിരിക്കാം, മിസ്റ്റർ ഹോംസ്, അദ്ദേഹം പറഞ്ഞു. പക്ഷേ നിങ്ങൾ വളരെ മൂർച്ചയുള്ളവനാണെങ്കിൽ. ഇപ്പോൾ നിയമം ലംഘിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല എന്ന് അറിയാൻ നിങ്ങൾ മൂർച്ചയുള്ളവനായിരിക്കണം. ആദ്യത്തേതിൽ നിന്ന് നടപടിയെടുക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ വാതിൽ പൂട്ടിയിരിക്കുന്നിടത്തോളം ആക്രമണത്തിനും നിയമവിരുദ്ധമായ നിയന്ത്രണത്തിനും നിങ്ങൾ സ്വയം ഒരു നടപടിക്ക് വിധേയനാകുന്നു. നിങ്ങൾ പറയുന്നതുപോലെ നിയമത്തിന് നിങ്ങളെ തൊടാൻ കഴിയില്ല, വാതിൽ തുറന്ന് തുറക്കാൻ എറിഞ്ഞുകൊണ്ട് ഹോംസ് പറഞ്ഞു. എന്നിട്ടും ശിക്ഷ അർഹിക്കുന്ന ഒരു പുരുഷനും ഉണ്ടായിട്ടില്ല. യുവതിക്ക് ഒരു സഹോദരനോ സുഹൃത്തോ ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ തോളിൽ ഒരു ചാട്ടവാറടി വെക്കണം. ജോബ് പറഞ്ഞു. ആ മനുഷ്യന്റെ മുഖത്ത് കൈപേറിയ പരിഹാസം കണ്ട് അയാൾ മുഖം ചുളിച്ചുകൊണ്ട് തുടർന്നു. എന്റെ ക്ലയന്റിനോടുള്ള എന്റെ കടമയുടെ ഭാഗമല്ല ഇത്. പക്ഷേ ഒരു വേട്ടയാടൽ വിള ഇവിടെയുണ്ട്. ഞാൻ എന്നെ തന്നെ പരിഗണിക്കണമെന്ന് ഞാൻ കരുതുന്നു. അയാൾ ചാട്ടവാറടിയിലേക്ക് 2 വേഗത്തിൽ ചുവടുവച്ചു. പക്ഷേ അയാൾക്ക് അത് പിടിക്കാൻ കഴിയുന്നതിനു മുമ്പ് പടികൾ കയറി വന്യമായ ഒരു ശബ്ദം കേട്ടു. ഹാളിലെ കനത്ത വാതിൽ മുട്ടി. ജനാലയിൽ നിന്ന് മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്ക് റോഡിലൂടെ അതിവേഗം ഓതുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ക്രൂരനായ നീചനിത. ഹോംസ് വീണ്ടും തന്റെ കസേരയിലേക്ക് ചാടി വീണുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ മനുഷ്യൻ കുറ്റകൃത്യത്തിൽ നിന്ന് കുറ്റകൃത്യത്തിലേക്ക് ഉയരും. അവൻ വളരെ മോശമായ എന്തെങ്കിലും ചെയ്ത് തൂക്കുമരത്തിൽ അവസാനിക്കുന്നതുവരെ. ചില കാര്യങ്ങളിൽ കേസ് പൂർണ്ണമായും താൽപ്പര്യമില്ലാത്തതല്ല. ഡബിൾ കോട്ട്: നിങ്ങളുടെ ന്യായവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല, ഞാൻ അഭിപ്രായപ്പെട്ടു. ശരി, തീർച്ചയായും ഈ മിസ്റ്റർ ഹോസ്മ ആഞ്ചലിന് തന്റെ കൗതുകകരമായ പെരുമാറ്റത്തിന് എന്തെങ്കിലും ശക്തമായ ഉദ്ദേശ്യം ഉണ്ടായിരിക്കണമെന്ന് ആദ്യത്തേതിൽ നിന്ന് വ്യക്തമായിരുന്നു. കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നിടത്തോളം സംഭവത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ലാഭം നേടിയ ഒരേയൊരു വ്യക്തി രണ്ടാനച്ചനാണെന്നും ഒരുപോലെ വ്യക്തമായിരുന്നു. പിന്നെ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ചായിരുന്നില്ല, പക്ഷേ ഒരാൾ അകലെയായിരിക്കുമ്പോൾ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു എന്ന വസ്തുത സൂചന നൽകുന്നതായിരുന്നു. നിറമുള്ള കണ്ണടകളും വേഷം മാറിയതിനെ സൂചിപ്പിക്കുന്ന കൗതുകകരമായ ശബ്ദവും കുറ്റിച്ചെടിയുള്ള മീശയും അങ്ങനെ തന്നെയായിരുന്നു. അവന്റെ ഒപ്പ് ടൈപ്പ് ചെയ്യുന്നതിലെ അവന്റെ പ്രത്യേക പ്രവൃത്തിയിലൂടെ എന്റെ സംശയങ്ങളെല്ലാം സ്ഥിരീകരിച്ചു. തീർച്ചയായും അവന്റെ കൈയക്ഷരം അവൾക്ക് വളരെ പരിചിതമായിരുന്നു. അതിന്റെ ഏറ്റവും ചെറിയ സാമ്പിൾ പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അനുമാനിച്ചു. ഈ ഒറ്റപ്പെട്ട വസ്തുതകളെല്ലാം നിരവധി ചെറിയ വസ്തുതകൾക്കൊപ്പം എല്ലാം ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിന്നെ നിങ്ങൾ അവ എങ്ങനെ പരിശോധിച്ചു? ഒരിക്കൽ എന്റെ ആളെ കണ്ടപ്പോൾ സ്ഥിരീകരണം ലഭിക്കുന്നത് എളുപ്പമായിരുന്നു. ആ മനുഷ്യൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്കറിയാമായിരുന്നു. അച്ചടിച്ച വിവരണമെടുത്ത ശേഷം വേഷം മാറിയതിന്റെ ഫലമായുണ്ടാകാവുന്ന എല്ലാം, മീശ, കണ്ണട, ശബ്ദം എന്നിവ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി. അത് അവരുടെ ഏതെങ്കിലും യാത്രക്കാരുടെ വിവരണത്തിന് അനുയോജ്യമാണോ എന്ന് എന്നെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് സ്ഥാപനത്തിലേക്ക് അയച്ചു. ടൈപ്പ്റൈറ്ററിന്റെ പ്രത്യേകതകൾ ഞാൻ ഇതിനകം ശ്രദ്ധിച്ചിരുന്നു. അയാൾക്ക് ഇവിടെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ബിസിനസ് വിലാസത്തിൽ തന്നെ ആ വ്യക്തിക്ക് കത്തെഴുതി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മറുപടി ടൈപ്പ് ചെയ്തതായിരുന്നു. നിസ്സാരവും എന്നാൽ സ്വഭാവ സവിശേഷതകളുമായ അതേ പോരായ്മകൾ വെളിപ്പെടുത്തി. അതേ പോസ്റ്റ് എനിക്ക് വെസ്റ്റ് ഹൌസിൽ നിന്നും ഫെനൂർത്ത് സ്ട്രീറ്റിലെ മാർബാങ്കിൽ നിന്നും ഒരു കത്ത് കൊണ്ടുവന്നു. അത് അവരുടെ ജീവനക്കാരനായ ജെയിംസ് വിൻഡിബാങ്കിന്റെ വിവരണവുമായി എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നുവെന്ന് പറഞ്ഞു. വോയിലർ 2: മിസ് സതേന്ദർലാൻഡ്, ഞാൻ അവളോട് പറഞ്ഞാൽ അവൾ എന്നെ വിശ്വസിക്കില്ല. കടുവക്കുട്ടിയെ എടുക്കുന്നവന് അപകടമുണ്ട്, ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ഭ്രമം തട്ടിയെടുക്കുന്നവനും അപകടമുണ്ട് എന്ന പഴയ പേർഷ്യൻ ചൊല്ല് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. ഹോറസിലുള്ളതുപോലെ തന്നെ ഹാഫിയിലും അർത്ഥമുണ്ട്, ലോകത്തെക്കുറിച്ചുള്ള അത്രയും അറിവുണ്ട്.